إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أسبق الحديث كتاب الله وخير الهدى هدى رسول الله صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنهام الله سهودرين الله كينا خطبه لما الوسديق رسد برارتنا يد فضائل غلان പ്രാർത്ഥനയുടെ മഹത്വങ്ങളും അതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥനയിൽ ദുആയിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. പ്രാർത്ഥനയുടെ മര്യാദകൾ എന്ന് പറയുമ്പോൾ ആദാബുൻ വാജിബ, പ്രാർത്ഥിക്കുന്ന സമയത്ത് നിർബന്ധമായി പാലിക്കേണ്ട അദബുകളുണ്ട്. അതുപോലെ തന്നെ ആദാബുൻ മുസ്തഹബ്ബ, സുന്നത്തായിട്ടുള്ള മര്യാദകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദബാണ്, മര്യാദയാണ്, അല്ലെങ്കിൽ മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ പ്രാർത്ഥനയുടെ ഒരു ഷർത്താണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാവുക എന്നുള്ള കാര്യം. ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, പ്രാർത്ഥനയുടെ ഒരു ഷർത്താണ്, നിബന്ധനയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കുക എന്നുള്ള കാര്യം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏത് സൃഷ്ടിയാകട്ടെ, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള അമ്പിയാക്കന്മാരാകട്ടെ, അതുപോലെ തന്നെ മലായിക്കത്തുകളാകട്ടെ, അതുപോലെ തന്നെ ഔലിയാക്കളും സ്വാലിഹകളും ശുഹദാക്കളുമാകട്ടെ, അള്ളാഹുവിന്റെ സൃഷ്ടികളോടൊന്നും തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. ദുആ എന്ന് പറയുന്ന ഇബാദത്ത് അവരിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം ദുആ നമ്മൾ തിരിച്ചുവിടേണ്ടത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദബ്, മര്യാദ. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഷർത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ പറയുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് മലായിക്കത്തുകളാണെങ്കിലും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ജിന്നുകളും മലക്കുകളാണെങ്കിലും ഒക്കെ അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ പറയാനുള്ള കാര്യം. കാരണം എന്താണ്? ഒരുപാട് കാരണങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങൾ വിശദീകരിച്ചത് കാണാം, ചില കാരണങ്ങൾ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് നമ്മൾ പറയുന്നത്? ഒരു പക്ഷേ ഈ പള്ളിയിലുള്ള എല്ലാ ആളുകളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായേക്കാം. പക്ഷെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകൾ അള്ളാഹുവിന് പുറമെ അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് ദുആ ചെയ്യുന്ന ഒരുപാട് മുസ്ലിം നാമധാരികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, ഒരുപക്ഷെ നമ്മുടെ നാടുകളിലും അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായേക്കാം, ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് നമ്മൾ ഉപദേശിക്കണം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം.
ഒന്നാമത്തെ കാരണം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അല്ലാഹു അല്ലാത്ത ഏത് സൃഷ്ടിയോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും എന്നുള്ള കാര്യമാണ്. അല്ലാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും അവൻ ഇസ്ലാം തീരുന്ന പുറത്താണ് അവൻ മുശ്രിക്കാണ്. കാരണം പ്രാർത്ഥന എന്നുള്ളത് ഒരു ഇബാദത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ് സുപരിചിതമാണ്, അദ്ദുആ ഹുവൽ ഇബാദ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥന അത് ഇബാദത്താണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിച്ചിട്ടുള്ള വചനം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വചനം, അഫ്ദലുൽ ഇബാദതി ഹുവ ദുആ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. ആ ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമേ നമ്മൾ അർപ്പിക്കാൻ പാടൂ. അതിനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ ഇബാദത്തിന്റെ സർവ ഇനങ്ങളും അല്ലാഹുവിന് മാത്രമേ നമ്മൾ അർപ്പിക്കാൻ പാടുള്ളൂ. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായിട്ടുള്ള പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ആളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് ഇബാദത്തിലുള്ള ശിർക്കാണ്. ഇബാദത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അശ്ശിർക്കു ഫിൽ ഇബാദ ഹുവ സർഫു ശൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാ. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിന്റെ ഏത് ഇനങ്ങളാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, അല്ലാത്ത ഏതൊക്കെ ഇബാദത്തുകൾ ഉണ്ടോ അത് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ഇബാദത്തിലുള്ള ആരാധനയിലുള്ള ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ അല്ലാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ മുശ്രിക്കായി തീരും എന്നുള്ളതാണ്. ശിർക്കിന്റെ അപകടങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത ഏറ്റവും വലിയ ചിന്മയാണ്, അവൻ ചെയ്തത് ഏറ്റവും വലിയ അക്രമമാണ്, അവനാണ് ഈ ലോകത്തെ ഏറ്റവും പേച്ചു പോയവൻ, അവല്ലായിട്ടുള്ള വ്യക്തി. അതുപോലെ തന്നെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഷർറുൽ ബരിയ, ഏറ്റവും വൃത്തികെട്ട സൃഷ്ടി എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത് ശിർക്ക് ചെയ്ത ആളുകളാണ്. അല്ലാഹു തആല ഒരിക്കലും അവന് പുറത്തു കൊടുക്കുകയില്ല. ശിർക്കോട് കൂടിയാണ് അവൻ മരിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ മാഗ്ഫിറത്ത് അവന് ലഭിക്കുകയില്ല. അവന് സ്വർഗം ഹറാമാണ്, നരകമാണ് അവന്റെ സങ്കേതം. അവൻ ചെയ്തു കൂട്ടിയ അഅമാലുൻ സാലിഹ സൽകർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ. ശിർക്കോടുകൂടി മരിച്ച ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി ഇസ്തിഗ്ഫാറും ദുആവും അവന് വേണ്ടി നടത്താൻ പാടില്ല. അത്രയും അപകടം പിടിച്ചിട്ടുള്ള കാര്യമാണ് ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ശിർക്ക് അവനിൽ സംഭവിക്കും. അല്ലാഹു അല്ലാത്തവനോട് ദുആ ചെയ്താൽ അവൻ മുശ്രിക്കായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു, മറ്റു സൃഷ്ടികളോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം, അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നുള്ളത്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹുവിന്റെ കൽപ്പനയാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നുള്ളത്. മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന ഉപദേശം ഹദീസുകളിൽ കാണാൻ സാധിക്കും. യാ ഗുലാം ഇന്നി മുഅല്ലിമുക കലിമാത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിനക്ക് കുറച്ച് കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, വൈദാ സഅൽത ഫസ്അലില്ലാ, അതിലൊരു കാര്യതാണ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ കൊടുക്കുന്ന ഉപദേശമാണ്, നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നുള്ളത്. അള്ളാഹുവിന്റെ 6000-ൽ കൂടുതലുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് പരിശോധിച്ചാൽ, 10,000-ക്കണക്കിന് സഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ, അള്ളാഹു ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് പോലും, അമ്പിയാക്കന്മാരോട് പോലും, മലായിക്കത്തുകളോട് പോലും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഹദീസ് ആ വിഷയത്തിൽ കാണാൻ സാധിക്കൂല, സഹീഹായ ഹദീസ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ 6000-ൽ കൂടുതൽ ആയത്തുകളിൽ ഒരു ആയത്തിന്റെ ഒരു ശകലത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, റസൂലിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, മലായിക്കത്തുകൾ ജിബ്രീലിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലാഹുവിനോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ദുആ എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ തിരിച്ചുവിടൂല. അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുള്ള വിശദീകരിച്ചത് കാണാൻ സാധിക്കും. വഅമ്മ ഇഫ്റാദുല്ലാഹി ബിദ്ദുആ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ, പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കണം എന്നുള്ള കാര്യം, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. ഫജാഅ ദിക്റുഹു ഫീ നഹ്വി 300 മൗളിഇൻ മുനവ്വഅ, വിശുദ്ധ ഖുർആനിൽ 300 ഏകദേശം 300 തവണ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറയുന്ന പരാമർശം വന്നിട്ടുണ്ട് എന്നാണ്. വ്യത്യസ്തമായ രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത്. ചാറച്ചൻ അലാ സീഗത്തിൽ അംരി ബി, ചില സമയത്ത് അല്ലാഹു തആല അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് കൽപ്പിക്കും, ചില സമയത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ കൽപ്പിക്കും, ചില സമയത്ത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ദുആ ഇബാദത്താണെന്ന രൂപത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ അള്ളാഹുവാണ് ആരാധനക്കർഹൻ എന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നിലക്ക് 300 തവണ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നുള്ള കാര്യം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുള്ള വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ് അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു ശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയത് കാണാൻ സാധിക്കും. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല പറയാണ്, വഅന്നൽ മസാജിദ ലില്ലാ, തീർച്ചയായും മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനു പുറമെ അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ള അല്ലാഹുവിന്റെ വിരോധം വന്നു. ഫലാ തദഉ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരുത്തനെയും ഒരാളെയും നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, അല്ലാഹുവിന്റെ വിരോധം വന്നു. അതുപോലെ തന്നെ സൂറത്തു ശുഅറയിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനു പുറം മറ്റൊരു ആരാധനെ നീ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. ഫതകൂന മിനൽ മുഅദ്ദബീൻ, ഫതകൂന മിനൽ മുഅദ്ദബീൻ, അങ്ങനെ അല്ലാഹുവിനു പുറമെ നീ വല്ലവനെയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ നീ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ആവുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല താക്കീത് നൽകി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലാഹു വിരോധിച്ചിട്ടുണ്ട് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിലക്കുണ്ട് എന്നുള്ളത് കൊണ്ടും നമ്മൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു അല്ലാഹു തആല, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഖുൽ നബിയേ, താങ്കൾ പറയണം, അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, അല്ലാഹുവിൽ ഒരിത്തരെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയാണ്. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, വേറെ ഒരിത്തരോട് ദുആ ചെയ്യൂല, വേറെ ആരോടെങ്കിലും ദുആ ചെയ്താൽ അത് ശിർക്കാണ് എന്നുള്ളത് ആയത്തിന്റെ ബാക്കി ഭാഗത്തുണ്ട്. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് എന്താ, വലാ ഉശ്രിക്കു ബിഹി അഹദ, ഒരുത്തനോടും അള്ളാഹുവിൽ ഞാൻ പങ്കുചേർക്ക, ശിർക്ക് ഞാൻ ചെയ്യൂല, അള്ളാഹു അല്ലാത്ത ഒരുത്തനേക്ക് ദുആ തിരിച്ചുവിട്ടാൽ ശിർക്കാണെന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. അപ്പൊ നാലാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിനോട് മാത്രമേ നീ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു. അഞ്ചാമത്തെ ഒരു കാര്യം, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നമ്മൾ ദുആ ചെയ്താൽ, ഏത് സൃഷ്ടിയോട് ദുആ ചെയ്താലും അവനാണ് ഏറ്റവും പേച്ചവൻ, ഏറ്റവും ദലാലത്തിലായിട്ടുള്ളവൻ എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുവിനു പുറമെ ഖിയാമത്ത് നാളെ വരെ അവർക്ക് ഉത്തരം ചെയ്യാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെക്കാൾ അവല്ലായിട്ടുള്ള, അവരെക്കാൾ വഴിപിഴച്ച, വലാലത്തിലായിട്ടുള്ള ആരുണ്ട് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ആരുമില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവനാണ് ഏറ്റവും വലാലത്തിലായവൻ എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഹ്ഖാഫിലൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ അല്ലാഹു അല്ലാത്ത ആരോടും ദുആ ചെയ്യൂല, അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യുള്ളൂ. കാരണം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവൻ അവനാണ് ഏറ്റവും വലാലത്തിലായവൻ എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണം, അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ അവർക്ക് അവരുടെ ആ വിഷയത്തിൽ യാതൊരു പ്രമാണവും ഇല്ല എന്നുള്ള കാര്യം, അവർക്ക് യാതൊരു തെളിവും ആ വിഷയത്തിലില്ല. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന് പുറമെ മറ്റു ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലാ ബുർഹാന ലഹു ബിഹി, അവർക്കതിന് യാതൊരു പ്രമാണവുമില്ല, അതിന് അവർക്ക് യാതൊരു തെളിവുമില്ല. ഫൈന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവരുടെ വിചാരണ അള്ളാഹുവിന്റെ അടുത്താണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകളായിട്ടുള്ള ആളുകൾ വിജയിക്കുകയില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ലാ ബുർഹാന ലഹു ബിഹി, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ പ്രവർത്തനത്തിന് യാതൊരു തെളിവുമില്ല, ഒരു പ്രമാണവുമില്ല. അതിന് പ്രമാണമല്ല എന്ന് അള്ളാഹു തആല വ്യക്തമാക്കിയതാണ്. എന്നാലും ചില മുസ്ലിം പുരോഹിതന്മാർ, മുസ്ലിം പേരുള്ള പുരോഹിതന്മാർ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി പ്രമാണം തിരഞ്ഞെടുക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രമാണങ്ങൾ സ്ഥാപിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദുർബലമായ ഹദീസുകളാണെങ്കിൽ അത് വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാനുള്ള പ്രമാണങ്ങൾ പരതി നടക്കുന്ന, ദുനിയാവ് തേടുന്ന ദുനിയാവിന്റെ പണ്ഡിതന്മാർ ഇന്ന് ലോകത്തുണ്ട്. ഒരിക്കലും അവർക്ക് പ്രമാണമല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ ഞങ്ങൾ ദുആ ആണ് നടത്തുന്നത് എന്നവർ സമ്മതിക്കുകയില്ല, ഇസ്തിഗാസയാണ് നടത്തുന്നത്, ഇസ്തിആനയാണ് നടത്തുന്നത്, ഇസ്തിശ്ഫാ ആണ് നടത്തുന്നത് എന്ന ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ നടത്തുന്ന ശിർക്കായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അവർ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത്. എന്തായിരുന്നാലും പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള ഇസ്തിഗാസയാണെങ്കിലും ഇസ്തിആനയാണെങ്കിലും ഇസ്തിശ്ഫാ ആണെങ്കിലും ശഫാഅത്തിനെ ചോദിക്കലാണെങ്കിലും അതിനൊന്നും യാതൊരു പ്രമാണവുമില്ല എന്ന് അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു, മറ്റുള്ള സൃഷ്ടികളോടൊന്നും നമ്മൾ ദുആ ചെയ്യുന്നില്ല എന്നതിലെ മറ്റൊരു കാരണമാണ്, ദുആ ചെയ്യപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തികൾ അവർ ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല, യാതൊരു ഉടമസ്ഥാവകാശവും അവർക്കില്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഇത്തരത്തിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരുടെ അശക്തി, അവരുടെ കഴിവുകേട് വ്യക്തമാക്കുന്നത് നോക്കൂ. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്, അവനാകുന്നു നിങ്ങളുടെ റബ്ബ് അല്ലാഹു, ലഹുൽ മുൽക്കു, അവനാണ് ഉടമസ്ഥ അവകാശം, അവനാണ് അധികാരമുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ആരാധ്യന്മാർ, മാ യംലിക്കൂന മിൻ ഖിത്മീർ, അവർ ഖിത്മീർ പോലും ഉടമപ്പെടുത്തുന്നില്ല. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ കുരുവില്ലേ, അതിന്റെ മുകളിലുള്ള പാടയാണ് ഖിത്മീർ, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമാക്കുന്നത് എന്താണ്? അല്ലാഹു തആല അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നും തന്നെ അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, കുലിദു അല്ലദീന സഅംതു മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു സബയിലൂടെ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരായി ജൽപ്പിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ വിളിക്കുക, അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ഭൂമിയിലോ ആകാശങ്ങളിലോ ഒരു അണു പോലും അവർക്ക് അധികാരമില്ല എന്ന് അല്ലാഹു തആല വ്യക്തം, ഒരു അധികാരം അവർക്കില്ല. ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരായിരുന്നാലും അവർക്ക് യാതൊരു മുൽക്കും ഇല്ല എന്നുള്ളത് അല്ലാഹു തആല വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അവരൊന്നും പ്രാർത്ഥനക്ക് അർഹരല്ല, അവരോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അവരടുത്ത് ഒന്നുമില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി, ഇത്തരത്തിലുള്ള ആളുകളോട് പ്രാർത്ഥിച്ചാൽ, അല്ലെ അല്ലാഹുവിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലകും, ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള ശിർക്കിനെ അവർ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പറയുന്നു. അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പ്രാർത്ഥിക്കൂല. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. എല്ലാ സമയത്തും ഉത്തരം നൽകാൻ ഏത് ഭാഷയിൽ സംസാരിച്ചാലും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും, ഏത് സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും, ഏത് സന്ദർഭത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാലും എല്ലാം കേൾക്കാനും അതിന് ഉത്തരം നൽകാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. വേറെ സൃഷ്ടിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നു, മറ്റുള്ള സൃഷ്ടികളോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല. അല്ലാഹു തആല സൂറത്തുർ റഅദിൽ പറഞ്ഞു, ലഹു ദഅവതുൽ ഹഖ്. യഥാർത്ഥ പ്രാർത്ഥന അവനാണ് നിർവഹിക്കേണ്ടത്, അവനോടാണ് യഥാർത്ഥ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ. എന്നാൽ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാരായിട്ടുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ഒരു നിലക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കൂല. നമ്മൾ ഇതിനെ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടാനാ. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഉത്തരം ചെയ്യാൻ സാധിക്കൂല എന്ന് അല്ലാഹു തആല വ്യക്തമായി പറയാൻ, ഇല്ല കബാസുതി കഫൈഹി ഇലൽ മാ ലിയബ്ലുഗ ഫഹുവ മാ ഹുവ ബിബാലിഗ്. ഏതുപോലെയല്ലാതെ ഒരുത്തൻ വെള്ളം കിട്ടാൻ വേണ്ടി കൈനീട്ടി വെള്ളത്തിലേക്ക് കൈനീട്ടി നിൽക്കുന്നവനെ പോലെയാണ്. അവന്റെ വായിലേക്ക് വെള്ളം എത്തണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വെള്ളത്തോ, കൈനീട്ടിയത് കൊണ്ട് ഒരിക്കലും വെള്ളത്തൂല. വെള്ളം മുക്കി കുടിക്കണം, എന്നാലേ വായിലേക്ക് വെള്ളത്തുള്ളൂ. അങ്ങനെ വെള്ളത്തിലേക്ക് കൈനീട്ടി ഒരിക്കലും വായിലേക്ക് വെള്ളത്തൂല എന്നതുപോലെയാണ് ഈ രൂപത്തിൽ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അവർ ഉത്തരം കിട്ടുന്ന പ്രശ്നമില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. കാഫിറുകളുടെ പ്രാർത്ഥന എന്നുള്ളത് അത് വഴികേടിലാണ് അല്ലാഹു തആല വ്യക്തമാക്കി. അപ്പൊ നമ്മൾ അള്ളാഹു അല്ലാത്ത ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർക്ക് ഉത്തരം ചെയ്യുക, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കൂല എന്നുള്ളത് കൊണ്ടും നമ്മൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹു തആല വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഇത്തരത്തിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാർ, നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന തൊട്ട് അവർ അശ്രദ്ധരാണ്, അവർ ഗഫ്ലത്തിലാണ്. അല്ലാഹു തആല പറഞ്ഞു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരുടെ പ്രാർത്ഥന തൊട്ട് അവർ അശ്രദ്ധരാണ്, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല. ഇവിടെ ആര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് ആ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്നുള്ളതും അള്ളാഹു തആല വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന മഅബൂദുകളുടെ, ആരാധ്യന്മാരുടെ അശക്തി, കഴിവ് കേട് അള്ളാഹു തആല ഇങ്ങനെ വ്യക്തമാക്കുന്നു. എന്താണ്, അവരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഈ ആയത്തൊക്കെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇവർ തീർത്തും അശക്തരാണ്, അവർക്ക് ഒന്നും കഴിയില്ല, സാധ്യമല്ല എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈആ. ഇത്തരത്തിൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ആരാധ്യന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു നിലക്കുള്ള ഭക്ഷണവും ഉപജീവനവും അവർ ഉടമപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയില്ല. വലാ യസ്തതിഊൻ, അവർക്കൊന്നും തന്നെ സാധ്യമല്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. ഇവിടെയുള്ള ആരാധ്യന്മാർ, അള്ളാഹുവിന് പുറമെയുള്ള മഅബൂദുകൾ, കള്ള ആരാധ്യന്മാർ, അവർക്കൊന്നിനും തന്നെ സാധ്യമല്ല എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിൽ അല്ലാഹു പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ആളുകളോട് നീ ദുആ ചെയ്യരുത്, അവർക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധിക്കൂല. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അങ്ങനെ ചെയ്താൽ നീ ളുൽമ് ചെയ്തവരുടെ കൂട്ടത്തിലാകും. അല്ലാഹു അല്ലാത്ത ആരോട് വിളിച്ച് തേടിയാലും അവർക്കൊരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ പറ്റൂല, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പറ്റൂല. അങ്ങനെ വല്ലവനും ചെയ്താലും അവൻ ദുൽമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. ഇങ്ങനെ വേറെ ആയത്തുകളിൽ ഇത്തരം മഅബൂദുകൾക്ക്, കള്ള ആരാധ്യന്മാർക്ക് ഒരു കഴിവുമില്ല, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരാധ്യന്മാർ, മഅബൂദുകളായിട്ടുള്ള ആളുകൾ, ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല, ഒരു ചുക്കും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്. ഒരു ഉദാഹരണം ഉദാഹരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലയഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെയും അവർ സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. വലവിജിത്തമഊ ലഹു, അവർ അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയാലും, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ തിരിച്ചു പിടിക്കാനുള്ള കഴിവ് പോലും അവർക്കില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുന്നു, ദഅഫ ത്വാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെ, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെ. എത്ര ദുർബലനാണ് പ്രാർത്ഥിക്കുന്നവനോ ദുർബലൻ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കപ്പെടുന്നവനും അതുപോലെ ദുർബലനാണ്. അവർക്ക് സാധ്യല്ല. അവരുടെ ആശക്തി അല്ലാഹു തആല വ്യക്തമാക്കണം. അവർക്ക് ഒന്നിനെ സൃഷ്ടിക്കാൻ സാധ്യല്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരിക്കലും അവർക്ക് ആരാധന നടത്തുക അതിനവർക്ക് അർഹതയില്ല. അല്ലാഹു തആല അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. അവരോടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് അവരുടെ ഒക്കെ സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു സൃഷ്ടിയാകട്ടെ അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളാണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുന്നതിലൂടെ അല്ലാഹ പഠിപ്പിക്കുന്ന കാര്യം ഇവരോടൊന്നല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്, ഇബാദത്തുകൾ ഇവരിലേക്കല്ല നിങ്ങൾ തിരിച്ചുവിടേണ്ടത്, അള്ളാഹുവിലേക്ക് മാത്രമാണ് നിങ്ങൾ ഇബാദത്തുകൾ തിരിച്ചുവിടേണ്ടത് എന്നുള്ള കാര്യമാണ് അല്ലാഹു തആല ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഇബാദത്തുകളും പ്രത്യേകിച്ചും പ്രാർത്ഥന അത് നമ്മൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടേണ്ട ഇബാദത്താണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വമ്പിച്ച നഷ്ടത്തിലായിരിക്കും. നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം, മറ്റുള്ളവർ ഒരു സൃഷ്ടിയോട് ദുആ ചെയ്യാൻ പാടില്ല എന്നതിനുള്ള കാരണങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിൽ മറ്റൊരു കാരണമാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ സാലിഹുകളായിട്ടുള്ള ആളുകളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും ഉള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശദീകരിക്കുന്നുണ്ട്. അവിടെ അള്ളാഹുവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ, ആദം അതുപോലെ ഹവ്വ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നതാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബന എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ഖാല റബ്ബിൻ സുർനി, റബ്ബ എന്നെ നീ സഹായിക്കണമേ. അള്ളാഹുവിനോട് നുസ്രത്ത് ചോദിക്കണം, സഹായം ചോദിക്കണം. അവിടെ റബ്ബ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും എടുത്തു നോക്കിയാലും പ്രവാചകന്മാരുടെ പ്രാർത്ഥന റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, റബ്ബി സിദ്രി ഇൽമ, റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. അങ്ങനെ നിരവധി അനവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, മലായിക്കത്തുകളുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന, അവരുടെ ഉമ്മയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായികളായിട്ടുള്ള ഹവാരിയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിലെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ പൊതുവായിട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രാർത്ഥന, ഇതൊക്കെ അള്ളാഹുവിനോടാണ്. ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോട്. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതുപോലെ സ്വാലിഹകളും സഹാബത്തൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാരണം, അള്ളാഹു തആല പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക്, അവർക്ക് നരകമുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫതകൂന മിനൽ മുഅദ്ദബീൻ, അവർക്ക് ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്തവർക്ക് വമ്പിച്ച ശിക്ഷ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇവിടെ ഹദീസിൽ പ്രത്യേകം ഒരു ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഖ്റുജു ഉലുഖും മിനൻ നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു കഴുത്ത് നരകത്തിൽ നിന്ന് പുറത്തു വരും, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തു വരും. ലഹ ഐനാനി തുബ്സിറാൻ വഉദ്നാനി തസ്മഅാൻ വലിസാനു യൻതഖ്, അതിനെ കാണുന്ന രണ്ട് കണ്ണുകളും കേൾക്കുന്ന രണ്ട് ചെവികളും സംസാരിക്കുന്ന ഒരു നാവ് ഉണ്ടാവുക കഴുത്തിന്, ഭീകര രൂപത്തിലുള്ള കഴുത്ത്. ആ നരകത്തിൽ നിന്നാണത് പുറത്തു വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ ബാക്കി? ഈ പുറത്തു വന്ന ഉനുഖ്, ആ കഴുത്ത് പറയും, ഇന്നി ഉഖിൽതു ബി സലാസ, മൂന്നാളുകളുടെ കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. മൂന്നാളുകളെ ശിക്ഷിക്കാനുള്ള കാര്യമാണ് എന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാണ് ഈ പറഞ്ഞിട്ടുള്ള നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന കഴുത്ത് പറയുന്ന വർത്തമാനം. ബികുല്ലി ജബ്ബാരിൻ അനീദ്, ധിക്കാരികളായിട്ടുള്ള സേച്ഛാധിപതികളായിട്ടുള്ള രാജാക്കന്മാരുടെ കാര്യം അവരെ ആ കാര്യം എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ഭീകര രൂപത്തിലുള്ള കഴുത്ത് പറയും. എന്നിട്ട് അടുത്തത് പറയുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ മറ്റു ഇലാഹികളോട് ദുആ ചെയ്തവർ അവരെ ശിക്ഷിക്കാനുള്ള കാര്യം എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വബിൽ മുസവ്വിരീൻ, അതുപോലെ തന്നെ ചിത്രമുണ്ടാക്കുന്ന, ചിത്രം വരക്കുന്ന, ചിത്രമെടുക്കുന്ന ആളുകളുടെ കാര്യവും എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ കഴുത്ത് പറയുമെന്നാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള വിഷയം എന്താ? അള്ളാഹുവിന് പുറമെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അവർക്ക് ഈ രൂപത്തിലൊരു ശിക്ഷ ലഭിക്കാനുണ്ട് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിന്റെ അപകടം വന്നത് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുള്ള വിശദീകരിക്കാൻ, ലാ നഅലമു നൗഅ മിൻ അൻവാഇൽ കുഫ്രി വർരിദ്ദ വറദ ഫീഹി മിൻ അന്നുസൂസ് മിത്ല മാ വറദ ഫീ ദുആഇ ഗൈറില്ലാ മിൻ അന്നഹി വത്തഹ്ദീരി അൻ ഫിഅലി വകുഫ്രി ഫാഇലിഹി വൽവഈദി അലൈഹി ബിൽ ഖുലൂദി ഫിന്നാർ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കുഫ്രായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോവുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അവർ കുഫ്രാണ് ചെയ്യുന്നത്, അവർ ഇസ്ലാമെന്ന് പുറത്തു പോകും, ആ വിഷയത്തിൽ എത്രത്തോളം പ്രമാണങ്ങൾ വന്നിട്ടുണ്ട്? ഒരുപാട് പ്രമാണങ്ങൾ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനും ഹദീസിലും. അത്രത്തോളം പ്രമാണം വന്നിട്ടുള്ള മറ്റൊരു കുഫ്രില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന മറ്റൊരു കാര്യം എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിരോധിച്ചുകൊണ്ടും അതിൽ നിന്ന് താക്കീത് നൽകിക്കൊണ്ടും അത് ചെയ്തവർ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ടും അത്തരം പ്രവർത്തി ചെയ്ത ശിർക്ക് ചെയ്ത ആളുകൾ നരകത്തിൽ ശാശ്വതരാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവർ നരകത്തിൽ ശാശ്വതരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഈ രൂപത്തിൽ താക്കീത് നിന്നിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു തആല വളരെ ശക്തമായ രൂപത്തിൽ, ഏറ്റവും ശക്തമായ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുള്ള വിഷയമാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നുള്ള കാര്യം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് തെളിവുകൾ, ഇനിയും ഒരുപാട് കാരണങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിന് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താം. നമ്മൾ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യണം. പല കാരണങ്ങളും പല ന്യായങ്ങളും ഇവിടെയുള്ള അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ പല ന്യായങ്ങളും നിരത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്തു. ഞാൻ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്തു, ഒരാളോടും ഞാൻ ദുആ ചെയ്തിട്ടില്ല, അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മരിച്ചു, നാളെ പരലോകത്തിട്ട് അള്ളാഹു നീ എന്തുകൊണ്ട് മൊഹദി ശേഖനെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല, നീ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടാകൂല, ഒരിക്കലും ഉണ്ടാകൂല. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ഏറ്റവും അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സൃഷ്ടികളാണെങ്കിൽ കൂടി വലിയ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനുള്ളത്. അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്, അത് ശരിയായ വാദമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്നിവിടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ് നടത്തുന്നത്, ഞങ്ങൾ ഇസ്തിആനയാണ് നടത്തുന്നത്, ഇസ്തിശ്ഫയാണ് നടത്തുന്നത് കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ഈ രൂപത്തിൽ പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. നടത്തുന്നത് ഞങ്ങൾ ഇസ്തിഗാസയാണെന്ന് പറയും. ഇസ്തഗാസ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഇസ്തിഗാസ എന്നുള്ള വാക്ക് പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ, ദുആ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാഹുവിന്റെ റസൂലും ബദർ യുദ്ധത്തിന്റെ വേളയിൽ അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? സൂറത്തുൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്നാ പറഞ്ഞു. അപ്പൊ ഇസ്തിഗാസ എന്നുള്ള വാക്ക് ദുആ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഈ ഭാഷാപരമായിട്ടുള്ള ഈ കളികൾ കൊണ്ട് നമ്മൾ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പല കാരണങ്ങളും പറയും. ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനോട് നേരിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അള്ളാഹു തആല വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, അള്ളാഹു തന്റെ അടിമകളോട് ഏറ്റവും അടുത്തവനാണ്. وَلَقَدْ خَلَقْنَا الْإِنْسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ سورة القافلة الله برن سورة البقرة البرن وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِي إِذَا دَعَانِ نَنَا اتوم هذا تبنا رارتي كنا برن نور برارتي كتا الله تعالى بركيا بي كان برن غيري من ماتر اللي اتنا تنمى چه دالهم الله نور نير اتو بند پڑن നേരിട്ട് ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് നേരിട്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് തൗബ ചെയ്യുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എത്ര വലിയ തിന്മ ചെയ്താലും അള്ളാഹുവിനോട് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങിയാൽ അതിന് ഇടയാള വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, തങ്ങന്മാരെയും ഇടയാളന്മാരായി വെച്ചുകൊണ്ട് അവരോട് കാര്യം പറയുക, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയുക എന്നുള്ള കാര്യമല്ല. അതൊക്കെ വൃത്തികെട്ട ന്യായങ്ങളാണ്. അള്ളാഹ പറഞ്ഞത് എന്താ? തിന്മകൾ ധാരാളമായി ചെയ്തവരോട് എന്താ അല്ല പറഞ്ഞു? ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൂട്ടി നിങ്ങൾ നിരാശരാകണ്ട, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തിന്മകളും പുറത്തു തരുമെന്ന് അല്ലാഹു പറഞ്ഞതാ. ഏത് തിന്മ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്ന് പറഞ്ഞ അള്ളാഹു വലിയ സന്തോഷമുള്ള കാര്യം. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഷദ്ദു ഫർഹതൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈ, അള്ളാഹുവിന് വലിയ സന്തോഷമാണ് ഒരു അടിമ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാൽ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു പുറത്തു തരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് അള്ളാഹുവിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് പറയാം, ഒരു ഇടയാളന്റെ ആവശ്യമല്ല. ആ രൂപത്തിൽ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ് ചെറുക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അള്ളാഹു തആല ഒരിക്കലും പുറത്തു തരൂല. ഏത് തിന്മ, എത്ര വലിയ വ്യഭിചാരവും അതുപോലെ തന്നെ ശിർക്കും കുഫറും അല്ലാത്ത ഏത് തിന്മ ചെയ്താലും അള്ളാഹു പുറത്തു തരും. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് ശിർക്ക് ചെയ്തിട്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ ഒരിക്കലും അള്ളാഹു തആല പുറത്തു തരൂല. അവന്റെ പരലോകം നഷ്ടത്തിലായി, അവന് രണ്ടാമത് തിരിച്ചു വന്നൊരു അവസരമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ചിലപ്പോ നമ്മൾ വലിയ വലിയ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അവർക്കുള്ള അതിന്റെ ശിക്ഷ അവരാസ്വദിപ്പിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ ചിർക്ക് ചെയ്തവർക്ക്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവർക്ക് രക്ഷല്ല. അതുകൊണ്ട് ഇത് ചെറിയ വിഷയമല്ല, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കാരിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ അത് ഇല്ല എന്ന് ഉറപ്പു വരുത്തണം. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിന്റെ ഗൗരവം. അവരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കി നമ്മൾ അവർക്ക് ദഅവത്ത് നടത്തണം. ഈ വിഷയത്തിൽ തൗഹീദ്, ശിർക്ക് എന്നുള്ള വിഷയം ഒരുപാട് പഠിക്കാനുണ്ട്. ഞങ്ങൾ തൗഹീദുള്ളവരാണ്, എല്ലാം പഠിച്ചു എന്ന അഹങ്കാരം ഒരിക്കലും ശരിയല്ല. വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ ആയാത്തുകൾ, ശിർക്കിന്റെ ഗൗരവം അറിയിക്കുന്ന ഒരുപാട് ആയാത്തുകൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട് തൗഹീദിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ പഠിക്കാനുണ്ട്. അത്രയും വിശാലമാണ് തൗഹീദ് എന്നുള്ള ആശയം. ഒരിക്കലും നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട, എനിക്ക് തൗഹീദ് ആയിട്ടുണ്ട്, ഇനി അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടതില്ല, പഠിക്കേണ്ടതില്ല എന്നുള്ളൊരു അഹങ്കാരം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പഠിക്കണം, അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ശിർക്ക് എന്നിലെന്ന് വരുന്നത് അള്ളാഹുവിനോട് നമ്മൾ വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം, അതിനേക്കാൾ വലിയ നാശം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല ശിർക്കിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് തീർത്തുമാറാവട്ടെ. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. Thank you.